ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കരീബ അണക്കെട്ടിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന തലക്കെട്ടിൽ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ വർഷം ഒരു ആർട്ടിക്കിൾ എഴുതി. കാലാവസ്ഥാ വ്യതിയാനവും അവഗണനയും ഭീമാകാരമായ സ്ട്രക്ചറിനെ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഫോർ ദ ലാസ്റ്റ് ഡെക്കേഡ് സയന്റിസ്റ്റ് ആൻഡ് റിപ്പോർട്ടേഴ്സ് ഹവ് ഇഷ്യൂഡ് വാർണിംഗ്സ് അബൌട്ട് ദ ഡാംസ് പൊട്ടൻഷ്യൽ ടു കോസ് ഇക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. അതായത് കഴിഞ്ഞ ഒരു ദശാബ്ദമായി ശാസ്ത്രജ്ഞരും മാധ്യമപ്രതിനിധികളും ആവർത്തിച്ചുന്നയിക്കുന്ന വിഷയമാണ് ഡാമിന്റെ സുരക്ഷ. ഡാമിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുന്നത് നെയ്സ് എന്ന പാറയും കോഡ്സൈറ്റും കോൺക്രീറ്റും ചേർന്നുള്ളതാണ് എന്നാണ്. ഏറ്റവും കട്ടികൂടിയ ഭാഗത്തിന് 80 അടിയാണ് കനം. കഴിഞ്ഞ 6 പതിറ്റാണ്ടിന് മേലെയായി വെള്ളം കുത്തിയൊലിച്ച് പതിക്കുകയും തള്ളിമറിക്കുകയും ഒക്കെ ചെയ്ത് ഇറോഷൻ സംഭവിക്കുകയും അതിന്റെ അടിത്തറയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു എന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സാംബിയയ്ക്കും സിംബാബ്വേയ്ക്കും അതിരായ സാംസി നദിയിലാണ് 1950കളിൽ നിർമ്മിച്ച കരീബ അണക്കെട്ടുള്ളത്. ഈ അണക്കെട്ടിന്റെ ബലക്ഷയത്തെ പ്രതിപാദിക്കുന്നതിനൊപ്പമാണ് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ മുല്ലപ്പെരിയാർ അണക്കെട്ടുൾപ്പെടെ ലോകത്തിലെ 6 അണക്കെട്ടുകളുടെ ബലക്ഷയത്തെക്കുറിച്ച് പറയുന്നത്. പഠനം നടത്തിയ ലോകത്തിലെ 6 ഡാമുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ഡാം മുല്ലപ്പെരിയാറാണ് ഏറ്റവും പഴക്കമേറിയതും. 6 ഡാമുകളിൽ 4 എണ്ണം ഇതിനകം ഡീകമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും അതിജീവിക്കുന്ന 2 എണ്ണം സിംബാബ്വേയിലും ഇന്ത്യയിലുമാണ്. അതായത് കാലം കഴിയുന്തോറും അതിന്റെ സ്ട്രക്ചർ ദുർബലപ്പെടുന്നു, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നു എന്നിങ്ങനെയാണ് പഠനത്തിലൂടെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2011 നേരിയ ഭൂമികുലുക്കത്തിൽ അണക്കെട്ടിൽ നേരിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൂണ്ടിപ്പറയുന്നു. നേരത്തെ 1979 ഭൂചലനത്തിലും വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. ഭൂമികുലുക്കത്തിന് സാധ്യതയുള്ള പ്രദേശത്താണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ടിൽ ഇപ്പോഴുള്ള ചോർച്ചയും ആശങ്കയ്ക്കിടയാക്കുന്നു. 125 വർഷം മുമ്പാണ് നിർമ്മിച്ചത്. അന്നത്തെ നിർമ്മിതിയുടെ സാങ്കേതികവിദ്യ വേണ്ടത്ര പുരോഗമിച്ചതല്ലായിരുന്നതിനാൽ ബലക്ഷയം എത്രമാത്രം ഗുരുതരമാണ് എന്ന് നിഗമനത്തിലെത്താൻ കൃത്യമായി സാധിക്കില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലവുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടുമായുള്ള തർക്കം സംബന്ധിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1895 അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ 50 വർഷത്തെ ആയുസ്സാണ് നിശ്ചയിച്ചിരുന്നത്. അണക്കെട്ടിന്റെ ബലക്ഷയത്തെ തുടർന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ നീക്കം നടന്നിരുന്നു. പുതിയ അണക്കെട്ട് പണിയണമെന്ന് 2009 കേരളം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തമിഴ്നാട് എതിർത്തിരുന്നു എന്നും ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അണക്കെട്ട് തകരുമെന്ന ആശങ്കയിൽ ജലനിരപ്പ് താഴ്ത്തണമെന്ന് കേരളം നിരന്തരമായി ആവശ്യമുന്നയിച്ചു വരികയാണ്. എന്നാൽ തമിഴ്നാട് ഇക്കാര്യത്തിനും വിസമ്മതമാണ് അറിയിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു പ്രധാന വിഷയമായി ഉയരുന്നത് മറ്റൊരു വിഷയവും ചർച്ച ചെയ്യാൻ ഇല്ലാതെ വരുമ്പോഴാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്. പ്രദേശവാസികളെ ഭയപ്പെടുത്താനുള്ള ഒരു മാർഗമായി ഇതിനെ കാണുന്നവരുമുണ്ട്. അതായത് തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബുണ്ടെന്നും അത് ടിക് ടിക് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഏതു നിമിഷവും പൊട്ടിത്തകരാമെന്നും തകർന്നാൽ കേരളം തന്നെ ഒലിച്ചില്ലാതാകുമെന്നുമുള്ള ഭയപ്പെടുത്തൽ. എന്നാൽ ഇത് വെറുതെ പേടിപ്പിക്കുന്നതാണോ? കഴിഞ്ഞ 3-4 വെള്ളപ്പൊക്കങ്ങളും മഴയുടെ തോതും ഉരുൾപൊട്ടലും അനുഭവിച്ച കേരളത്തിന് ഇനിയും ഇങ്ങനെ വെറുതെ പേടിപ്പിക്കാനാണ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം പ്രകൃതിയെ മെരുക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും മനുഷ്യന് അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. അതുകൊണ്ട് എവിടെ എങ്ങനെ മഴ പെയ്യുമെന്നോ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നോ ഉരുൾപൊട്ടുമെന്നോ ആർക്കും നിശ്ചയമില്ല. കേരളത്തിലിപ്പോൾ വെള്ളപ്പൊക്കം ഭീഷണി തന്നെയാണ്. അത് അണക്കെട്ടിനും ഭീഷണിയാണ്. അണക്കെട്ടിന്റെ ആകെ ഉയരത്തെക്കാൾ വെള്ളം പൊങ്ങിയാൽ അണക്കെട്ട് ഭേദിക്കുന്ന വെള്ളം അതിന്റെ താഴെ പതിക്കുകയും ആ സമയം അടിത്തറയിളകി അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മുല്ലപ്പെരിയാറിന് വലിയ ഭീഷണിയാണ് എന്ന് വർഷങ്ങളായുള്ള പഠനം സൂചിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ മേഖലയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായാൽ അണക്കെട്ടിനത് ഭീഷണിയാകുമെന്ന് ഡൽഹി IIT നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പിനെയും പരമാവധിയുണ്ടാകുന്ന പ്രളയ സാധ്യതയും കുറിച്ച് IIT അധ്യാപകരും ജലശാസ്ത്ര വിദഗ്ധരുമായ ഡോക്ടർ AK ഗോസൈൻ, ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. 2 വിധത്തിലാണ് തകർച്ചയുണ്ടാകുന്നത്. അണക്കെട്ട് ഭാഗികമായോ പൂർണമായോ അടിത്തറയിൽ നിന്ന് നിരങ്ങി മാറും. വെള്ളപ്പൊക്കത്താൽ പ്രളയജലം ഒഴുകിയെത്തി മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇങ്ങനെ തകർന്നിരുന്നു. ഇനി നിരങ്ങി മാറുന്നതിന് പകരം അണക്കെട്ടിന്റെ ഏറ്റവും താഴ്ഭാഗം ഇളകി മറിയാം. പെൻസിൽവാനിയയിലെ ഓസ്റ്റിൻ അണക്കെട്ട് ഇങ്ങനെ തകർന്നിരുന്നു എന്ന് നേരത്തെ പല ലേഖനങ്ങളിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. എന്നാൽ ഡീകമ്മീഷൻ ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ലോകത്തിലെ മികച്ച ഡാം സേഫ്റ്റി എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് എത്രയും വേഗം അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കുക. അതിന് എത്ര പണം ചെലവാകും എന്നുള്ളതല്ല വിഷയം, ഇത് മനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ്, അവന്റെ ഭയത്തെ അകറ്റുന്നതിനുള്ള പ്രധാന വിഷയമാണ്.